ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് കുവൈറ്റിലേക്ക് പുറപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റും ADB 350 ദശലക്ഷം ഡോളറിന്റെ പോളിസി അധിഷ്ഠിത വായ്പ കരാറിൽ ഒപ്പുവച്ചു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. രാജ്യത്ത് മലേറിയ കേസുകളും അനുബന്ധ മരണനിരക്കും കുറയ്ക്കുന്നതിൽ ഇന്ത്യ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചതായി ലോകാരോഗ്യ സംഘടന. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ജമ്മുകാശ്മീർ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് തെലങ്കാനയെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് കുവൈറ്റിലേക്ക് പുറപ്പെട്ടു. കുവൈത്ത് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. കുവൈറ്റുമായി തലമുറകളായി പരിപോഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയുടെ ചരിത്രപരമായ ബന്ധം ഏറെ വിലമതിക്കുന്നതായി പ്രധാനമന്ത്രി യാത്ര തിരിക്കും മുമ്പ് പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര ഊർജ്ജ മേഖലകളിൽ പങ്കാളികൾ മാത്രമല്ല സമാധാനം, സുരക്ഷ, സ്ഥിരത, സമൃദ്ധി എന്നിവയിൽ താൽപര്യം പങ്കുവച്ചിട്ടുണ്ടെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം ദൃഢപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികളെ കാണുന്നതിന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. കഴിഞ്ഞ 43 വർഷത്തിനിടയിൽ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈത്ത് സന്ദർശിക്കുന്നത്. ഇന്ന് കുവൈറ്റിലെ ഇന്ത്യൻ വംശജരുമായി സംവദിക്കുന്ന പ്രധാനമന്ത്രി അവിടുത്തെ തൊഴിലാളി ക്യാമ്പ് സന്ദർശിക്കും. കുവൈറ്റ് ഭരണാധികാരിയുടെ പ്രത്യേക ക്ഷണിതാവായി 26-ാമത് അറേബ്യൻ ഗൾഫ് കപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. നാളെ കുവൈറ്റിലെ ബയാൻ കൊട്ടാരത്തിൽ പ്രധാനമന്ത്രിയെ ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിക്കും. കുവൈറ്റ് അമീറുമായും കിരീടാവകാശിയുമായും വെവ്വേറെ ചർച്ചകളിൽ പങ്കെടുക്കുന്ന നരേന്ദ്രമോദി കുവൈറ്റ് പ്രധാനമന്ത്രിയുമായി പ്രതിനിധിതല ചർച്ചയും നടത്തും. ഒരു ദിവസത്തെ ഹരിയാന സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ചണ്ഡിഗഡിലെത്തി. പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലെ 5-ാമത് ഗ്ലോബൽ അലൂമിനി മീറ്റ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ഗവൺമെന്റും ADB 350 ദശലക്ഷം ഡോളറിന്റെ പോളിസി അധിഷ്ഠിത വായ്പാ കരാറിൽ ഒപ്പുവച്ചു. കരാർ രാജ്യത്തെ ലോജിസ്റ്റിക് മേഖലയിൽ വിപുലമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിന് ഗവൺമെന്റിന് പിന്തുണ നൽകും. ഉൽപാദന മേഖലയുടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയുടെ ലോജിസ്റ്റിക് മേഖലയുടെ വികസനം അത്യന്താപേക്ഷിതമാണെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയെന്ന് മെഡിക്കൽ സംഘം അറിയിച്ചു. മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഗുരുതരാവസ്ഥയിൽ മാറ്റം വന്നിട്ടില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ശ്വാസതടസ്സത്തെ തുടർന്ന് ഇക്കഴിഞ്ഞ 15-നാണ് MTയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മണ്ഡലപൂജയ്ക്ക് 4 നാൾ മാത്രം ശേഷിക്കെ ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചു. മണിക്കൂറുകൾ കാത്തുനിന്നാണ് ഭക്തർ ദർശനം നടത്തുന്നത്. സന്നിധാനത്ത് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കാൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് കുറച്ചിട്ടുണ്ട്. അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തങ്ക അങ്കി വഹിച്ച് രഥഘോഷയാത്ര നാളെ രാവിലെ 7-ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും. ബുധനാഴ്ച വൈകിട്ട് തങ്ക അങ്കി ചാർത്തി ദീപാരാധന നടത്തും. 26-ന് ഉച്ചയ്ക്കാണ് മണ്ഡലപൂജ. ഭരണഘടനാ ശില്പി ഡോ BR അംബേദ്കറിനോട് ആദരസൂചകമായി റിപ്പബ്ലിക് ദിനം KPCCയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ജയ് ഭീം അംബേദ്കർ ദിനമായി ആചരിക്കുമെന്ന് പ്രസിഡന്റ് KSുധാകരൻ പറഞ്ഞു. രാഹുൽഗാന്ധിക്കെതിരെ കേസെടുത്തതിനും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിനെതിരെയും തലശ്ശേരി ടൌണിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെയ്യാറ്റിൻകര ചെങ്കൽ എയ്ഡഡ് UP സ്കൂളിൽ വിദ്യാർത്ഥിക്ക് പാമ്പുകടിയേറ്റ സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി V ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. ക്രിസ്മസ് ആഘോഷത്തിനിടെ ഇന്നലെയാണ് 7-ാം ക്ലാസ്സുകാരിക്ക് ക്ലാസ് മുറിയിൽ പാമ്പുകടിയേറ്റത്. ഇന്ന് ലോക ധ്യാന ദിനം. ധ്യാനത്തെക്കുറിച്ചും അതിന്റെ ഗുണങ്ങളെക്കുറിച്ചും അവബോധം വളർത്തുന്നതിന് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഈ വർഷം മുതൽ December 21 ലോക ധ്യാന ദിനമായി ആചരിക്കുന്നത്. ആഗോള സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി ധ്യാനം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. November 29 ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദിനാചരണം. KYC മാനദണ്ഡങ്ങളുടെ വ്യവസ്ഥകൾ പാലിക്കാത്തതിന് മണപ്പുറം ഫിനാൻസിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 20 ലക്ഷം രൂപ പിഴ ചുമത്തി. 2023 മാർച്ച് 31 വരെ സാമ്പത്തിക സ്ഥിതിയെ പരാമർശിച്ച് നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനിയായ NBFC പരിശോധന നടത്തി കമ്പനിക്ക് നോട്ടീസ് നൽകിയതായും RBI അറിയിച്ചു. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി ഉച്ചയ്ക്ക് ശേഷം കൊല്ലം അഷ്ടമുടിക്കായലിൽ നടത്തും. മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഫൈനൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവത്തിൽ 9 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കും. കൂടാതെ മറ്റു വിഭാഗങ്ങളിലായി 10 ചെറുവള്ളങ്ങളും മത്സരരംഗത്തുണ്ട്. തേവള്ളി കൊട്ടാരത്തിന് സമീപമുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഫിനിഷിംഗ് പോയിന്റ് വരെ 1100 മീറ്ററാണ് ട്രാക്കിന്റെ ദൈർഘ്യം. 12 മത്സരങ്ങൾ നടന്നിരുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ ഇത്തവണ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 6 മത്സരങ്ങളാണ് നടത്തുന്നത്. കഴിഞ്ഞ 5 മത്സരങ്ങളിലായി 49 പോയിന്റ് നേടിയ കാരിച്ചാൽ ചുണ്ടനാണ് നിലവിൽ പോയിന്റ് നിലയിൽ ഒന്നാമത്. 47 പോയിന്റുമായി വീയപുരം ചുണ്ടനാണ് തൊട്ടുപിന്നിൽ. ഒന്നാം സ്ഥാനം നേടുന്ന ചുണ്ടൻ വള്ളത്തിന് 25 ലക്ഷം രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് 15 ലക്ഷം രൂപയും മൂന്നാം സ്ഥാനക്കാർക്ക് 10 ലക്ഷം രൂപയും സമ്മാനം ലഭിക്കും. ഒന്നാമതെത്താനുള്ള ചുണ്ടൻ വള്ളങ്ങളുടെ കുതിപ്പ് അഷ്ടമുടിയുടെ ഓളപ്പരപ്പിലും കാണികളിലും ആവേശം നിറയ്ക്കും.
പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. രാജ്യത്ത് മലേറിയ കേസുകളും അനുബന്ധ മരണനിരക്കും കുറയ്ക്കുന്നതിൽ ഇന്ത്യ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. മലേറിയ ഫലപ്രദമായി കുറയ്ക്കുന്നതിൽ സ്ത്രീകൾ ഉൾപ്പെടെ ഇന്ത്യയിലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രവർത്തകരുടെ സംഭാവനകളെ ലോകാരോഗ്യ സംഘടന പ്രശംസിച്ചു. ക്രിസ്തുമസ് പുതുവർഷം പ്രമാണിച്ച് സംസ്ഥാനത്താകെ പ്രത്യേക ചന്തകൾക്ക് ഇന്ന് തുടക്കം. സപ്ലൈകോയുടെ 1700 ഔട്ട്ലെറ്റുകളും പ്രത്യേക ചന്തകളും മാർക്കറ്റിലെ വിലവർദ്ധന പരമാവധി പിടിച്ചു നിർത്തുന്നുണ്ടെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലിന്റെ ദ്വീപ്തല സന്ദർശനം പുരോഗമിക്കുന്നു. അഗത്തിദ്വീപിൽ എയർഫോഴ്സ് സെന്റർ, സിറ്റി സെന്റർ, ടൂറിസം ഡെവലപ്മെന്റ് ഏരിയ എന്നിവയ്ക്കായി എയർപോർട്ട് വിപുലീകരണ നിർദ്ദിഷ്ട ഭൂമി അദ്ദേഹം സന്ദർശിച്ചു. ലക്ഷദ്വീപിന്റെ വൈവിധ്യവും ഊർജ്ജസ്വലവുമായ വികസനം ഉറപ്പുവരുത്തലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻഗണനയെന്ന് പ്രഫുൽ പട്ടേൽ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ കണ്ണൂർ, ലക്ഷദ്വീപ്, കവരത്തി സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫീൽഡ് ഓഫീസുകൾ സംയുക്തമായി അമിനി ദ്വീപിൽ ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചു. വില്ലേജ് ദ്വീപ് പഞ്ചായത്തും വനിതാ ശിശു വികസന വകുപ്പുമായി സഹകരിച്ചാണ് ശുചീകരണ യജ്ഞം. ദ്വീപ് പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. CBC കണ്ണൂർ അസിസ്റ്റന്റ് ഡയറക്ടർ ബിജു കെ മാത്യു, ടെക്നിക്കൽ അസിസ്റ്റന്റ് ഡോ MA ജലീൽ, KS ബാബുരാജൻ എന്നിവർ നേതൃത്വം നൽകി. പരിപാടി നാളെ സമാപിക്കും. കാഞ്ഞിരപ്പള്ളിയിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് സഹോദരനെയും മാതൃസഹോദരനെയും വെടിവെച്ചു കൊന്ന കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. കാഞ്ഞിരപ്പള്ളി കരിമ്പനാൽ വീട്ടിൽ ജോർജ് കുര്യനെയാണ് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് ഇരട്ട ജീവപര്യന്തത്തിന് ശിക്ഷിച്ചത്. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്കായി മൂന്നാറിലേക്കെത്തുന്ന വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ഒരുങ്ങി. ഇന്നു മുതൽ 10 ദിവസത്തെ വിന്റർ മ്യൂസിക്കൽ നൈറ്റ്സ് ആണ് ഇത്തവണ ബൊട്ടാണിക്കൽ ഗാർഡനിൽ സഞ്ചാരികൾക്കായി ഒരുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണൻ.
മൂന്നാർ ദേവികുളം റോഡിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ കീഴിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡനിൽ വിദേശ ഇനത്തിൽപ്പെട്ട അസീലിയ ഉൾപ്പെടെ 3000 തരത്തിലുള്ള പൂക്കളും ചെടികളും ക്രമീകരിച്ചിട്ടുണ്ട്. ശൈത്യകാലം ആരംഭിച്ചതോടെ ഗാർഡനിലെ ചെടികളെല്ലാം പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. ഓർക്കിഡ് ഗാർഡൻ, കള്ളിമുൾച്ചെടികളുടെ ശേഖരം എന്നിവയും ഗാർഡനിലുണ്ട്. മ്യൂസിക്കൽ നൈറ്റ്സിന്റെ ഭാഗമായി എല്ലാ ദിവസവും വൈകിട്ട് പൂന്തോട്ടത്തിൽ മ്യൂസിക്കൽ ഫൌണ്ടനും പ്രത്യേക വൈദ്യുതാലങ്കാരങ്ങളും ഉണ്ടായിരിക്കും. ഇതോടൊപ്പം വിവിധ കലാപരിപാടികളും അരങ്ങേറും. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് പ്രവേശന നിരക്ക്. രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് പ്രവേശന സമയം. മ്യൂസിക്കൽ നൈറ്റ്സിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ സഞ്ചാരികളുടെ തിരക്കേറുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ.
സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ രാവിലെ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ജമ്മുകാശ്മീർ തെലുങ്കാനയെ പരാജയപ്പെടുത്തി. ഉച്ചയ്ക്ക് 2:30 രാജസ്ഥാൻ സർവീസസിനെയും രാത്രി 7:30 ബംഗാൾ മണിപ്പൂരിനെയും നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ചെന്നൈയിൻ FCയെ നേരിടും. വൈകിട്ട് 5 മുംബൈ സ്പോർട്സ് അറീനയിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ വൈകിട്ട് 7:30 കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഈസ്റ്റ് ബംഗാൾ ജംഷഡ്പൂരിനെ നേരിടും. ഇന്ന് ലോക ബാസ്കറ്റ്ബോൾ ദിനം. ബാസ്കറ്റ്ബോൾ മത്സരങ്ങളുടെ ആഗോള പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിന് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 25 ഐക്യരാഷ്ട്രസഭ December 21 ബാസ്കറ്റ്ബോൾ ദിനമായി പ്രഖ്യാപിച്ചത്. Under-19 വനിതാ 2020 ഏഷ്യാകപ്പ് ഫൈനലിൽ ഇന്ത്യ നാളെ ബംഗ്ലാദേശുമായി ഏറ്റുമുട്ടും. മലേഷ്യയിലെ കോലാലംപൂരിൽ ഇന്ത്യൻ സമയം രാവിലെ 7 മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിന് കുവൈറ്റിലേക്ക് പുറപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റും ADB $350 ദശലക്ഷം പോളിസി അധിഷ്ഠിത വായ്പാ കരാറിൽ ഒപ്പുവച്ചു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. രാജ്യത്ത് മലേറിയ കേസുകളും അനുബന്ധ മരണനിരക്കും കുറയ്ക്കുന്നതിൽ ഇന്ത്യ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചതായി ലോകാരോഗ്യ സംഘടന. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ജമ്മുകശ്മീർ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് തെലുങ്കാനയെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @AR_News_Calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50. Thank you.